SBS മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റുമായി ഞാൻ സൽവി മനീഷ്.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ദന്താരോഗ്യവും തമ്മിൽ ബന്ധമുള്ളതായി നിങ്ങൾക്കറിയാമോ? ആർത്തവ സമയത്തും ഗർഭാവസ്ഥയിലും ആർത്തവ വിരാമ സമയത്തുമെല്ലാം സ്ത്രീകളുടെ ദന്താരോഗ്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാവുന്നത്? ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഹോബാർട്ടിൽ ദന്തരോഗ വിദഗ്ധനായ ഡോക്ടർ ഗിരീഷ് ശശിധരൻ ചേരുന്നു. നമസ്കാരം ഡോക്ടർ ഗിരീഷ് ശശിധരൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ഡോക്ടർ. സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ മാറ്റവും അവരുടെ ദന്താരോഗ്യത്തെ ബാധിക്കാറുണ്ടല്ലോ, അപ്പൊ ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് പലർക്കും വ്യക്തമായ ഒരു ധാരണയുണ്ടോ എന്ന കാര്യവും സംശയമാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായ സ്ത്രീകൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ ദന്താരോഗ്യവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാമോ?
ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അഭിമുഖീകരിക്കുന്ന വായിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുവായി നമുക്ക് അധികം ധാരണ ഇല്ലെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സാധാരണയായി ഒരുപാട് കാര്യങ്ങളിൽ കോമൺ ആയിട്ട് ഉള്ള അസുഖങ്ങൾ വായിൽ കാണാറുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ ചിലത് പെൺകുട്ടികളിലും സ്ത്രീകളിലും പ്രത്യേകമായി ബാധിക്കുന്നു. ഇതിൽ ചില മെഡിക്കേഷനുകൾ, ചില ഹോർമോണുകൾ അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത കാരണങ്ങളാൽ പോലും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സ്ത്രീകളിൽ ആർത്തവത്തിന് മുമ്പ് ആയിട്ടുണ്ടാവുന്ന വായുവേദന, അല്ലെങ്കിൽ ഗർഭകാലത്തുണ്ടാവുന്ന വായിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം.
സ്ത്രീകളുടെ ദന്താരോഗ്യം ആർത്തവ സമയവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇപ്പൊ ഡോക്ടർ സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്ത് തരം മാറ്റങ്ങളാണ് സ്ത്രീ ഈ ആർത്തവ സമയത്ത് കാണാൻ സാധിക്കുന്നത്?
ആർത്തവത്തിന് മുമ്പായിട്ടുള്ള വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു പ്രധാന കാരണം ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും വായിലെ ശുചിത്വം കുറവുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ആർത്തവം ആരംഭിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് വായിൽ വ്രണമായോ അല്ലെങ്കിൽ മോണയിൽ ചുവപ്പ് നിറമായോ അല്ലെങ്കിൽ പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്നും കൂടുതൽ രക്തസ്രാവം വരുന്നതായും അനുഭവപ്പെടാം. ഇത് ഹോർമോൺ നിലകളിലുള്ള മാറ്റങ്ങളാണ്. പ്രധാനമായിട്ടും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോണുകൾ കാരണമാണ് ഈ മാറ്റം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഹോർമോൺ നിലകളുടെ മാറ്റം കാരണം ജിഞ്ചിവൈറ്റിസ് എന്ന് വെച്ചാൽ മോണരോഗങ്ങൾ, പ്രത്യേകിച്ചും വായിൽ ശുചിത്വം കുറവായിട്ടുള്ളവർക്ക് വീർത്ത മോണകൾ ഇരുണ്ട ചുവപ്പ് നിറമായിട്ട് വരുന്നതും രക്തസ്രാവം ഉണ്ടാകുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ആർത്തവവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഹോർമോണിലെ ഏറ്റക്കുറച്ചുകൾ കാരണം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റമാണ്. അത് കൂടുതലായും കാണുന്നത് വായിൽ ഹൈജീൻ പ്രോപ്പറായിട്ടുള്ളവർക്ക് ഇത് അത്ര കാരണമായിട്ട് കാണാറില്ല. എങ്കിലും ആ ഹൈജീനിൽ നമുക്ക് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ വരുവാണെങ്കിൽ അത് കൂടുതലായിട്ടും അവരുടെ വായുകളിൽ ഈ മാറ്റങ്ങൾ കാണാം.
ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പോ ആർത്തവ സമയത്ത് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം, അപ്പോൾ അത് തടയാനായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
ഇതിൽ നമ്മുടെ ആർത്തവുമായി ബന്ധപ്പെട്ടുള്ള മോണയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ പ്രധാന കാരണം വായിലുള്ള ക്ലീനിങ്ങിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. ദിവസേന രണ്ടു നേരം ബ്രഷിങ്ങും പല്ലുകളുടെ ഇടയിൽ ദിവസേന ഫ്ലോസിങ്ങും ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലോസ് ചെയ്യുകയും അതിനൊക്കെ തന്നെ കർശനമായിട്ട് നമ്മളുടെ വാശുചിത്വം പാലിക്കുകയും ഡെന്റിസ്റ്റിനെ പതിവായി കാണുകയും ചെയ്യുന്ന സ്ത്രീകളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കുറവായിട്ടാണ് കാണുന്നത്.
അതുപോലെ തന്നെ ഇപ്പോ ഗർഭകാലത്തും വായിൽ ഇതുപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തെല്ലാം മാറ്റങ്ങളാണ് ഗർഭകാലത്ത് സ്ത്രീകളിൽ കാണാറുള്ളത്?
അതും വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ വൈദ്യസഹായം ഭൂരിഭാഗവും ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ് ഗർഭകാലം. അതുകൊണ്ട് പലപ്പോഴും വായുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ അവഗണിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. എന്നിരുന്നാലും അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യം നിലനിർത്തുന്നതിന് വായുടെ ആരോഗ്യം ഒരു പ്രധാന പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഉദാഹരണത്തിന് മാതാവിന്റെ പെരിഡോണ്ടിൽ രോഗങ്ങൾ, മോണയുമായിട്ടുള്ള പെരിഡോണ്ടിൽ അസുഖങ്ങൾ, പ്രീ ടേം ബേർത്ത് വെയ്റ്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളിലെ ഭാരം കുറവ് എന്നുള്ള പ്രതികൂല ഗർഭധാരണ ഫലങ്ങളുടെ അപകട സാധ്യതയ്ക്ക് കാരണമാകുന്നു. ഇങ്ങനെയുള്ള ഹോർമോണുകളുടെ മാറ്റം മറ്റുള്ള പ്രഗ്നൻസി ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. അത് കൂടുതലും ഈ പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന വിമനിൽ കാണുന്ന മോണോവീക്കം അങ്ങനെയുള്ള കാരണങ്ങൾ കാണാറുണ്ട്. ചില കേസുകളിൽ പയോജനിക് ഗ്രാൻഡ്ലോമ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ഈ പല്ലുകളുടെ ഇടയിൽ കൂടുതലും മുഴകളായിട്ടോ അല്ലെങ്കിൽ ക്ഷതങ്ങളായിട്ടോ മോണകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അസുഖമാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം അത് നമ്മൾ ഗർഭധാരണത്തെ തുടർന്ന് ആ ലീഷൻ മാറുന്നതായിട്ടാണ് കാണുന്നത്. ചില കേസുകളിൽ നമ്മളത് അല്ലാതെ ഡോക്ടറെ കണ്ട് നീക്കം ചെയ്യേണ്ടി വരും.
ഓക്കെ, ഡോക്ടർ ആദ്യം പറഞ്ഞല്ലോ ഇത് കുട്ടിയുടെ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ?
അമ്മയിലുണ്ടാകുന്ന മോണരോഗങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതായിട്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേണക്ക് തന്നെ പ്രീ ടേം ബേർത്ത്, സമയം തികയാതെ ഉണ്ടാവുന്ന കുട്ടികൾ, പ്രസവങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുമ്പോൾ ഭാരക്കുറവ്, അങ്ങനെയുള്ള പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസിന് ഒരു ഒരു കാരണമായിട്ട് അമ്മയുടെ മോണരോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്.
അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേർക്ക് ഇതേക്കുറിച്ച് അത്രയും അറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല.
അതെ, പ്രഗ്നൻസിയിൽ ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ നമ്മളുടെ ദന്ത സംരക്ഷണത്തിന് വേണ്ടുന്നത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം.
ഓക്കെ, അപ്പൊ അതുപോലെ ഡോക്ടർ, നാട്ടിലൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പല്ല് കേടുവരാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ കൂടുതലും പല്ല് കേടുവരാതെ നോക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതിന് എന്തെങ്കിലും കാരണമുണ്ടോ?
അതിപ്പം നമുക്ക് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മോർണിംഗ് സിക്നസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ നമുക്ക് അവരെ കൂടുതൽ ഛർദ്ദിലും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതുകൊണ്ട് വായുടകത്ത് കൂടുതൽ പ്രൊസീജിയറുകൾ ചെയ്യുമ്പോൾ അവർക്ക്, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിനൊക്കെ തന്നെ മൂന്നാമത്തെ ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്ക് സ്ത്രീകളുടെ ചെയറിൽ കിടന്നുകൊണ്ടുള്ള പൊസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടാവാം. അവർ അവരുടെ വയറ് വലുതായിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് അത് ലോങ് പ്രൊസീജിയറുകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് പ്രഗ്നൻസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എക്സ്പോഷറുകൾ കുറയ്ക്കും. സേഫ് തന്നെയാണ് എക്സ്റേ എടുക്കുന്നത്, എങ്കിലും അതിൻ്റെ എക്സ്പോഷറുകൾ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് വേണമെങ്കിൽ അത് ഗർഭിണിയായിരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
ഓക്കെ, അത്തരത്തിൽ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ദന്ത ചികിത്സയ്ക്ക് പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
ഗർഭസമയത്തും ഡെന്റൽ ട്രീറ്റ്മെന്റ് സുരക്ഷിതം തന്നെയാണ്. പക്ഷേ എങ്കിലും ഓസ്ട്രേലിയൻ ഡെന്റൽ അസോസിയേഷൻ ഉപദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭം ധരിക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ പല്ലുകൾ ആരോഗ്യകരമാണെന്ന് ഉറപ്പാക്കാൻ ഒരു ദന്ത പരിശോധന നടത്തുന്നത് ആണ് ഏറ്റവും ഉചിതം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന ചികിത്സകൾ ഗർഭസ്ഥകാലത്തിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള ഡെന്റൽ പ്രൊസീജിയേഴ്സ് പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അതുപോലെ ഇപ്പം നമ്മൾ രണ്ട് സ്റ്റേജുകൾ സംസാരിച്ചു കഴിഞ്ഞു, അതായത് ആർത്തവ സമയത്തെ കാര്യങ്ങളും അതുപോലെ ഗർഭിണിയായിരിക്കുമ്പോഴത്തെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ആർത്തവ വിരാമം അഥവാ മെനോപോസ് ആ ഒരു സ്റ്റേജിലെ കാര്യം നോക്കുകയാണെങ്കിൽ, ഈ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സ്ത്രീകളുടെ വായിൽ സംഭവിക്കാവുന്നത്?
അതെ, ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് സംഭവിച്ച സ്ത്രീകളിൽ ഉണ്ടാകുന്ന ശരീര മാറ്റങ്ങളിൽ 60% ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉള്ള സ്ത്രീകളിലും വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് ഡ്രൈ മൗത്ത്, അതായത് വായിലുണ്ടാകുന്ന വരൾച്ച, ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാകാറുണ്ട്. വാക്കുകൾ ഉച്ചരിക്കാനും ബ്രെഡ് തുടങ്ങിയ ഉണങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് സ്ത്രീകൾ അനുഭവപ്പെടാറുണ്ട്. അത് സാധാരണയായിട്ട് അവർ ആ സമയത്ത് കഴിക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻസ്, ആൻറ്റി ഡിപ്രസൻസ്, ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ തുടങ്ങിയ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അത് തന്നെ അതുകൊണ്ട് ആണ് കൂടുതലും വായിൽ ആ ഡ്രൈനെസ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളൊരു കാര്യം വെച്ചാൽ വായിൽ അസ്വസ്ഥത പോലെ തന്നെ പൊള്ളൽ പോലുള്ള ബേണിങ് മൗത്ത് സിൻഡ്രോം ആയിട്ട് തോന്നാറുണ്ട്. അത് കൂടുതലും പ്രായമായ സ്ത്രീകളിൽ കാണുന്ന ഒരു കാര്യമാണ്. കവിള്, നാവ്, മോണകൾ, ചുണ്ട്, അണ്ണാക്ക്, ചിലപ്പോൾ തൊണ്ട, അങ്ങനെയുള്ള വായുടെ പല ഭാഗങ്ങളിലും ഒരു ബേണിങ് ആയിട്ടുള്ള ഒരു സെൻസേഷൻ കാണുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെയും മോണരോഗങ്ങൾ, മുമ്പ് സംസാരിച്ച പോലെ ഹോർമോൺ മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോണരോഗങ്ങളും ഈ ഈ സമയത്ത് ഈ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ കാണാറുണ്ട്.
ഓക്കെ, അപ്പൊ ഈ ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സമയത്ത്, ഇപ്പൊ ആർത്തവത്തോട് അടുക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞല്ലോ പല മാറ്റങ്ങളും സംഭവിക്കുന്നു എന്ന് പറയുന്ന പോലെ, ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെടാറുണ്ടോ?
ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ശരീരത്തെയും ഈ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവർ അതിനോട് അടുക്കുന്ന സമയങ്ങളിലും സ്ത്രീകളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ആ പ്രായം 60-50 അങ്ങനെയുള്ള ആ പ്രായങ്ങളെത്തുന്ന സ്ത്രീകളിൽ കഴിക്കുന്ന മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളും കൂടുതൽ കാണാറുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ആൻറ്റി ഡിപ്രസൻസും ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻസും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിസ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ള സ്ത്രീകൾ കഴിക്കുന്ന മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമുക്ക് മോണോവീക്കും പല്ലിന് വേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഇതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
ഈ നമ്മൾ ഇപ്പം ഡ്രൈ മൗത്ത് ഒരു കാരണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ മൗത്തിന് അല്ലെങ്കിൽ വായിലുണ്ടാകുന്ന വരൾച്ചയ്ക്ക് ചെയ്യാവുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ ആയിട്ട് കിട്ടാവുന്ന ഡ്രൈ മൗത്ത് ജെല്ലുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഓറൽ ലൂബ്രിക്കൻ്റ് സ്പ്രേകൾ ലഭിക്കുന്നതാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്, അത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ അത് കണക്കിൻ്റെ കഫീൻ അല്ലെങ്കിൽ കോഫി എന്നുള്ളത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഡ്രൈ മൗത്തിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഷുഗർ ഫ്രീ ച്യൂയിങ്ങം, അത് വായിൽ ചവയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സലൈവയുടെ ഫ്ലോ കുറച്ച് സ്റ്റിമുലേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ഡ്രൈ മൗത്തിന് ഒരു സഹായം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മോണരോഗങ്ങൾക്ക് മുമ്പ് സംസാരിച്ച പോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. രണ്ടു നേരം ബ്രഷ് ചെയ്യുക, ഒരു നേരം പല്ലിൻ്റെ ഇടയിൽ ഫ്ലോസ് ചെയ്യുക, അതിനൊക്കെ കൂടെ കൂടെ ഡെന്റിസ്റ്റിനെ കാണുക, വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കണ്ട് പല്ലുകൾ ക്ലീൻ ചെയ്താൽ മോണരോഗം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഡോക്ടർ. ഇപ്പം നമുക്കറിയാം ഈ ദന്താരോഗ്യവും അതുപോലെ തന്നെ ഈ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ തെറ്റിദ്ധാരണകളെന്നും അത് ആ തെറ്റിദ്ധാരണകളൊന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാമോ?
ഗർഭധാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് മിഥ്യാധാരണകൾ പല്ലിന്റെ സംരക്ഷണത്തിലുണ്ട്. അതില് ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മൾ ഓരോ കുഞ്ഞു ജനിക്കുന്നതോറും സ്ത്രീകളുടെ ഓരോ പല്ല് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഒരു പഴഞ്ചൊല്ല് പോലെ തന്നെ കേൾക്കാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഒരു കെട്ടുകഥയാണ്. അതിൻ്റെ അകത്ത് വായിലെ ശുചിത്വവും പഞ്ചസാര കഴിക്കുന്നതിനുള്ള അളവുകളും കുറയ്ക്കുകയാണെങ്കിൽ, നമ്മൾ വിവേകപൂർവമായ പ്രതിരോധ ശീലങ്ങൾ എടുക്കുകയാണെങ്കിൽ പല്ലിന് നഷ്ടപ്പെടാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞ് ഉണ്ടാവുമ്പോൾ കുഞ്ഞിന് മുലയൂട്ടുകയാണെങ്കിൽ അമ്മയുടെ പല്ലിൻ്റെ കാൽസ്യം കുറയും എന്നും ഒരു മിഥ്യാധാരണ കാണാറുണ്ട്. അതും തെറ്റാണ്, അങ്ങനെ ഒരു റിസർച്ചുകളും ഫൈൻഡ് ചെയ്തിട്ടില്ല. പിന്നുള്ള ഒരു മിഥ്യാധാരണ, ഗർഭകാലത്ത് എക്സ്റേ എടുക്കാൻ സാധിക്കത്തില്ല, അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അതും തെറ്റ് തന്നെയാണ്. കാര്യം ഗർഭകാലത്ത് എക്സ്റേ വളരെ ഒരു കുറഞ്ഞ റേഡിയേഷൻ ഡോസേജ് ആണ് ഡെന്റൽ എക്സ്റേക്ക് ഉണ്ടത്. കൂടുതലും നമ്മളൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് അത്രയും അന്നേരം ഉണ്ടാകുന്ന റേഡിയേഷനോ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ ഗാർഡനിങ് ചെയ്താൽ ഉണ്ടാകുന്ന റേഡിയേഷനോ അത്രമാത്രമേ നമ്മൾ ഡെന്റൽ എക്സ്റേയിൽ നിന്നും നമുക്ക് കിട്ടാറുള്ളൂ. അതുപോലെ തന്നെ ഗർഭകാലത്ത് ഈ എക്സ്റേ എടുക്കാതെ നമ്മൾ എന്തെങ്കിലും വായിലുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് കൂടുതലും നമ്മൾ എക്സ്റേ എടുത്ത് റേഡിയേഷൻ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള റിസ്ക് ഉണ്ടാകുന്നത്.
ഓക്കെ, എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ഗിരീഷ് ശശിധരൻ.
നന്ദി.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.